അപ്പസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 15. യഹൂദ്യയിൽ നിന്ന് ചിലർ അന്ത്യോക്കിയയിൽ വന്ന്,
നിങ്ങൾ മോശയെ പഠിപ്പിച്ച ആചാരമനുസരിച്ച് പരിശ്ഛേദനം ഏൽക്കാത്ത പക്ഷം രക്ഷ പ്രാപിക്കുകയില്ല
എന്ന് സഹോദരരെ ഉപദേശിച്ചു. ഇത് നിമിത്തം പൗലോസിനും ബർണബാസിനും അവരോട് അനൽപമായ അഭിപ്രായ ഭിന്നതയും തർക്കവുമുണ്ടായി. ഈ തർക്കസംഗതി സംബന്ധിച്ച് യെരുശലേമിൽ ചെന്ന് അപ്പസ്തലന്മാരെയും മൂപ്പന്മാരെയും കാണുന്നതിന് പൗലോസും ബർണബാസും മറ്റു ചില വിശ്വാസികളും നിയോഗിക്കപ്പെട്ടു. സഭ അവരെ യാത്രയാക്കി. അവർ ഫൊയ്നിക്കയിലും ശമരിയയിലും കൂടി പോകുമ്പോൾ യഹൂദേതരർ മാനസാന്തരപ്പെട്ടതിനെക്കുറിച്ച് വിവരിച്ചു. സഹോദരർ ഇത് കേട്ട് വളരെ സന്തോഷിച്ചു. അവർ യെരുശലേമിലെത്തിയപ്പോൾ സഭയും അപ്പസ്തലന്മാരും മൂപ്പന്മാരും അവരെ സ്വാഗതം ചെയ്തു. ദൈവം തങ്ങളിലൂടെ നിർവഹിച്ച എല്ലാ കാര്യങ്ങളും അവർ അവരെ അറിയിച്ചു. അപ്പോൾ പരീശ വിഭാഗത്തിൽപ്പെട്ട ഏതാനും വിശ്വാസികൾ എഴുന്നേറ്റ് നിന്ന് യഹൂദേതര വിശ്വാസികളോട് പരിച്ഛേദനമേൽക്കുവാനും മോശയുടെ ന്യായപ്രമാണം അനുസരിക്കുവാനും കൽപ്പിക്കണം എന്നഭിപ്രായപ്പെട്ടു. ഈ പ്രശ്നം പരിഗണിക്കുവാൻ അപ്പസ്തലന്മാരും മൂപ്പന്മാരും ഒരുമിച്ചുകൂടി. സുദീർഘമായ ചർച്ചയ്ക്ക് ശേഷം പത്രോസ് എഴുന്നേറ്റ് നിന്ന് അവരോട് ഇങ്ങനെ പറഞ്ഞു,
യഹൂദേതരർ എന്റെ അധരങ്ങളിൽ നിന്ന് സുവിശേഷം കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടതിന് കുറച്ചുനാൾ മുമ്പ് ദൈവം നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്ത വസ്തുത നിങ്ങൾക്കറിയാമല്ലോ. ഹൃദയങ്ങളെ അറിയുന്നവനായ ദൈവം നമുക്ക് നൽകിയതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അവരെ അംഗീകരിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവിടുന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതുകൊണ്ട് നമുക്കും അവർക്കും തമ്മിൽ വ്യത്യാസമൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും വഹിക്കാൻ കഴിയാതിരുന്ന നുഖം ശിഷ്യരുടെ കഴുത്തിൽ വച്ച് ദൈവത്തെ പരീക്ഷിക്കുവാൻ നാം എന്തിനു ശ്രമിക്കുന്നു? കർത്താവായ യേശുവിന്റെ കൃപയാൽ രക്ഷ ലഭിക്കുമെന്ന് നാം വിശ്വസിക്കുന്നതുപോലെ അവരും വിശ്വസിക്കുന്നു.
ബർണബാസും പൗലോസും തങ്ങളിലൂടെ ദൈവം വിജാതീയരുടെ ഇടയിൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും വിവരിച്ചത് സഭാജനങ്ങൾ ഒന്നടങ്കം നിശബ്ദരായി കേട്ടുകൊണ്ടിരുന്നു. അവർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബ് ഇപ്രകാരം പ്രസ്താവിച്ചു,
സഹോദരരെ, എന്റെ വാക്ക് ശ്രദ്ധിക്കുവിൻ. വിജാതീയരിൽ നിന്ന് ദൈവം ഒരു ജനതയെ തന്റെ നാമത്തിനായി തിരഞ്ഞെടുത്തതിലൂടെ ദൈവം അവരെ ആദ്യമായി കടാക്ഷിച്ചതിനെ പറ്റി ശിമോൻ നമ്മോട് സംസാരിച്ചുവല്ലോ. പ്രവാചകന്മാരുടെ വാക്കുകൾ ഇതിനോട് വളരെ ചേർന്നു വരുന്നു. ഇതിനുശേഷം ഞാൻ മടങ്ങി വരികയും ദാവീദിന്റെ വീണുപോയ കൂടാരം വീണ്ടും പണിയുകയും ചെയ്യും. ഞാൻ നിന്റെ ശൂന്യാവശിഷ്ടങ്ങൾ വീണ്ടും പണത് അതിനെ യഥാസ്ഥാനപ്പെടുത്തും. മനുഷ്യരിൽ ശേഷിക്കുന്നവരും എന്റെ നാമം വഹിക്കുന്ന വിജാതീയരും കർത്താവിനെ അന്വേഷിക്കും എന്ന് ഇവ പൂർവകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. ആകയാൽ ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന വിജാതീയർക്ക് നാം പ്രയാസങ്ങൾ സൃഷ്ടിക്കരുതെന്ന് ആണ് എന്റെ തീരുമാനം. വിഗ്രഹങ്ങളാലുള്ള മാലിന്യം, വ്യഭിചാരം, ശ്വാസം മുട്ടിച്ചു കൊന്നവ, രക്തം എന്നിവയിൽ നിന്ന് അകന്നിരിക്കണമെന്ന് നാം അവർക്ക് എഴുതി അയക്കണം. മോശയുടെ ന്യായപ്രമാണം പൂർവകാലം മുതൽ എല്ലാ പട്ടണങ്ങളിലും പ്രസംഗിച്ചു പോരുന്നതിനാൽ ശബത്ത് തോറും പള്ളികളിൽ വായിക്കുന്നുണ്ടല്ലോ.
അപ്പസ്തലന്മാരും മൂപ്പന്മാരും സഭ മുഴുവനും കൂടെ തങ്ങളുടെ കൂട്ടത്തിലുള്ള ചിലരെ തിരഞ്ഞെടുത്ത് പൗലോസിനോടും ബർണബാസിനോടും കൂടെ അന്ത്യോക്കിയയിലേക്ക് അയക്കണമെന്ന് നിശ്ചയിച്ചു. സഹോദരന്മാരുടെ ഇടയിൽ നേതൃത്വം നൽകിയിരുന്ന ബർശബാസ് എന്ന് വിളിക്കുന്ന യൂദായെയും ശീലാസിനെയും അവർ തിരഞ്ഞെടുത്തു. അവരുടെ കയ്യിൽ കൊടുത്തയച്ച കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു,
അപ്പോസ്തലന്മാരും മൂപ്പന്മാരുമായ സഹോദരന്മാർ, അന്ത്യോക്യ, സിറിയ, കിലിക്യ എന്നിവിടങ്ങളിലുള്ള വിജാതീയ വിശ്വാസികൾക്കെഴുന്നത്, നിങ്ങൾക്ക് വന്ദനം. ഞങ്ങളുടെ ഇടയിൽ നിന്ന് ചിലർ ഒന്ന് നിങ്ങളെ ശല്യപ്പെടുത്തുകയും തങ്ങളുടെ വാക്കുകളാൽ നിങ്ങൾക്ക് മനഃപ്രയാസം ഉളവാക്കുകയും ചെയ്തുവെന്ന് ഞങ്ങൾ കേട്ടു. അവരെ ഞങ്ങൾ അധികാരപ്പെടുത്തിയതല്ല. അതുകൊണ്ട് ചിലരെ തിരഞ്ഞെടുത്ത് നമ്മുടെ പ്രിയ സ്നേഹിതരായ ബർണബാസിനോടും പൗലോസിനോടും കൂടെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കണമെന്ന് ഞങ്ങൾ ഏകമനസ്സോടെ തീരുമാനിച്ചു. അവർ ഇരുവരും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിനു വേണ്ടി സ്വജീവൻ പണയപ്പെടുത്തിയവരാണല്ലോ. ആകയാൽ ഞങ്ങൾ എഴുതി അയക്കുന്ന കാര്യങ്ങൾ വാമൊഴിയാൽ ഉറപ്പാക്കുന്നതിന് വേണ്ടി അവരോടൊപ്പം യൂതയെയും ശീലാസിനെയും അയക്കുന്നു. താഴെ പറയുന്ന കാര്യങ്ങൾ ഒഴികെ മറ്റൊന്നുകൊണ്ടും നിങ്ങളെ ഭാരപ്പെടുത്തരുതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. വിഗ്രഹാർപ്പിത ഭക്ഷണം, രക്തം, ശ്വാസം മുട്ടിച്ചു കൊന്നവ, വ്യഭിചാരം എന്നിവ നിങ്ങൾ വർജിക്കണം. ഈ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നത് നല്ലത്. നിങ്ങൾക്ക് മംഗളം.
അങ്ങനെ അവർ വിടവാങ്ങി അന്ത്യോക്കിയയിലെത്തി സഭയെ കൂട്ടിവരുത്തി എഴുത്തു കൊടുത്തു. ജനങ്ങളത് വായിച്ച് അതിലെ പ്രോത്സാഹജനകമായ സന്ദേശം നിമിത്തം സന്തോഷിച്ചു. പ്രവാചകർ കൂടിയായിരുന്ന യൂദയും ശീലാസും അനേകം വചനങ്ങളാൽ സഹോദരരെ പ്രബോധിപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്തു. അവർ കുറെ കാലം അവിടെ പാർത്തു. അതിനുശേഷം അയച്ചവരുടെ അടുക്കലേക്ക് സഹോദരർ അവരെ സമാധാനാശംസയോടെ തിരികെ അയച്ചു. എന്നാൽ പൗലോസും ബർണബാസും അന്ത്യോക്കിയയിൽ പാർത്തു. മറ്റു പലരോടും ചേർന്ന് ദൈവവചനം പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു പോന്നു. കുറെ നാളുകൾക്ക് ശേഷം പൗലോസ് ബർണബാസിനോട്,
കർത്താവിന്റെ വചനം പ്രസംഗിച്ച പട്ടണങ്ങളിലേക്ക് നമുക്ക് മടങ്ങിച്ചെന്ന് സഹോദരരെ സന്ദർശിക്കുകയും അവരുടെ ക്ഷേമം അന്വേഷിക്കുകയും ചെയ്യാം
എന്ന് പറഞ്ഞു. മർക്കോസ് എന്നും പേരുള്ള യോഹന്നാനെയും കൂടി തങ്ങളുടെ കൂടെ കൊണ്ടുപോകണമെന്ന് ബർണബാസ് ആഗ്രഹിച്ചു. പൗലോസ് ആകട്ടെ പ്രവർത്തനത്തിൽ തുടർന്ന് പങ്കെടുക്കാതെ പംഫുല്യയിൽ വച്ച് തങ്ങളെ ഉപേക്ഷിച്ചു പോയ ഒരാളെ കൂടെ കൊണ്ടുപോകുന്നത് ഉചിതമല്ല എന്ന് ചിന്തിച്ചു. അവർ തമ്മിൽ ശക്തമായ അഭിപ്രായ ഭിന്നതയുണ്ടാവുകയും അങ്ങനെ അവർ വേർപിരിയുകയും ചെയ്തു. ബർണബാസ് മർക്കോസിനെയും കൂട്ടിക്കൊണ്ട് സൈപ്രസിലേക്ക് കപ്പലിൽ യാത്രയായി. പൗലോസ് ശീലാസിനെയും കൂട്ടി സഹോദരരാൽ ദൈവകൃപയിൽ ഭരമേൽപ്പിക്കപ്പെട്ട് യാത്ര തിരിച്ചു. അദ്ദേഹം സിറിയയിലും കിലിക്കിയയിലും കൂടെ സഞ്ചരിച്ച് സഭകളെ ശക്തിപ്പെടുത്തി.